ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല.
ദൈവത്തിന് പ്രസാദകരമായ യാഗം എന്ന് പറയുന്നത് തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഒരു മനസ്സാണ്.
The sacrifices of God which pleases him are a broken spirit.
നമ്മളിപ്പോ 90-ാം സങ്കീർത്തനത്തിൽ നിന്ന് കേൾക്കുകയായിരുന്നു ദൈവത്തെ സ്തുതിക്കേണ്ടത് എങ്ങനെയാണെന്ന്.
We were listening to the psalm how to praise God.
അതിനോട് ചേർന്ന് അവസാനം വായിച്ച ഭാഗമാണ്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്.
And we were listening to this also that if you are hearing his word today, do not harden your hearts.
A true worship can only come from a broken heart.
സത്യ ആരാധന ഹൃദയം നുറങ്ങിയവരുടെ ഹൃദയത്തിൽ നിന്നേ വരികയുള്ളൂ.
ഒന്ന് രണ്ട് വചനങ്ങളോടെ ദൈവജനത്തിൽ നിന്ന് കാണിച്ചു തരാം.
I want to show one or two verses more from the scriptures.
ഈ നുറുക്കമുള്ള ഹൃദയം, ഒരു താഴ്മയുള്ള ഹൃദയം, ഒരു മനസ്താപമുള്ള ഹൃദയം ദൈവമക്കളായി നമുക്ക് എത്ര ആവശ്യമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ കാണിച്ചു തരുന്നു.
The word of God shows us that how important it is to have a broken heart, a lowly heart.
യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 57-ാം അധ്യായം 15-ാം വചനം.
Isaiah 57 verse 15.
ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന് നാം ഉള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടിയും വസിക്കുന്നു.
For thus says the high and exalted one who lives forever, whose name is holy. I dwell on a high and holy place and also with the contrite and lowly of spirit, in order to revive the spirit of the lowly and to revive the heart of the contrite.
ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നത്, ഒരു വ്യക്തി അനുഭവിക്കുന്നത്, ഒരു നുറുക്കമുള്ള ഹൃദയത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോഴാണ് വി കൻ എക്സ്പീരിയൻസ് ദ ജോയ്ഫുൾ പ്രസൻസ് ഓഫ് ഗോഡ്.
We can experience only the presence of God only when we go to him with a broken heart.
ദൈവം ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനും നാമമുള്ളവനുമാണ്.
He is a God whose name is holy, who is above everything.
അവൻ ഉയരങ്ങളിൽ വസിക്കുന്നവനാണ്.
He is the one who dwells above.
അതേ സമയം തന്നെ,
at the same time,
ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു,
the word of God says,
താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ, റിവൈവ് ചെയ്യുവാൻ, എൻകറേജ് ചെയ്യുവാൻ, നമ്മെ ഉത്സാഹിപ്പിക്കുവാൻ അവൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെ.
At the same time, he dwells with the contrite and lowly of spirit in order to revive the spirit of them.
പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്നത്.
The presence of God is what transforms our lives.
ദൈവത്തിന്റെ ശബ്ദമാണ് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉളവാക്കുന്നത്.
The voice of God is the one which transforms our lives.
അത് ദൂരെ ഇരിക്കുന്ന ഒരു ദൈവത്തിന്റെ ശബ്ദം മാത്രമായിട്ടല്ല നാം കേൾക്കുന്നത്.
We are not listening as if the God is speaking from very
നമ്മുടെ ഏറ്റവും അടുത്തായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ശബ്ദം.
We are also hearing the voice of the one who is
നമ്മുടെ ഏറ്റവും അടുത്തായിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം.
The one who is very very close to us, we can experience his presence.
പക്ഷേ ഒരു ഹൃദയ നെറുക്കമുള്ളവർക്ക്, ഒരു മനസ്താപമുള്ള ഹൃദയമുള്ളവർക്ക് ആണ് യഥാർത്ഥത്തിൽ ആ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നത്.
But only those who are broken in their spirit can experience the presence of God.
കർത്താവായ യേശുവിന്റെ ഈ ലോക ശുശ്രൂഷയെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ 61-ാം അധ്യായത്തില് ഞാൻ വായിക്കുന്നത്, നമുക്കൊന്ന് വായിക്കാം. 61-ാം അധ്യായത്തില് അതിന്റെ 1-ാം വചനം വായിക്കാം. ഐസയാ 61:1.
എളിയവരോടും സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു.
കർത്താവിന്റെ ഈ ലോക ശുശ്രൂഷയ്ക്ക് ജലൂക്കോസിന്റെ നാലിൽ നമ്മൾ കർത്താവ് ഈ ഭാഗം എടുത്ത് വായിക്കുന്നുണ്ട്.
ജീസസ് റീഡ്സ് ദി സെയിം പോർഷൻ ഇൻ ദി ലൂക്ക് ഗോസ്പൽ ഓഫ് ലൂക്ക്.
കർത്താവിന്റെ ആത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയുന്നതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നതാണ് ഹൃദയം തകർന്നവരെ മുറികെട്ടുവാൻ.
ദി ഹോളി സ്പിരിറ്റ് ഡസ് ദിസ് ദി ഫസ്റ്റ് ദാറ്റ് ഈസ് ടു ബൈൻഡ് അപ്പ് ദി ബ്രോക്കൺ ഹാർട്ടഡ്.
ഈ വചനങ്ങളിലെല്ലാം നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സങ്കീർത്തനത്തിലും യേശയ്യാ പ്രവചനത്തിലും വായിച്ചു കേട്ട വചനത്തിലെല്ലാം പൊതുവായി കാണുന്ന കോമൺ ആയി കാണുന്ന ഒരു കാര്യമാണ് ഒരു ഹൃദയ നുറുക്കം എന്ന് പറയുന്നത്.
So the whatever portions we were reading throughout today, the common thing which was there is the being having a heart which is broken.
നാം രക്ഷിക്കപ്പെട്ട നാളുകളിൽ ദൈവത്തിന്റെ സുവിശേഷം കേട്ട് നാം കർത്താവിന്റെ ക്രൂശിനെ കണ്ടപ്പോൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ, നമ്മുടെ പാപകരമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മാനസാന്തരമുണ്ടായി നമ്മൾ യേശുവിൽ വിശ്വസിച്ചപ്പോൾ നമ്മളൊരു നുറുക്കമുള്ള ഹൃദയത്തോട് കൂടിയാണ് നമ്മുടെ വിശ്വാസ ജീവിതം നമ്മൾ ആരംഭിച്ചത്.
When we began our Christian life, when we saw the cross, when we repented of our sins, that is when we started it with a very contrite and broken heart.
അവിടെ മാത്രമേ ഒരു വിശ്വാസിക്ക് തന്റെ ജീവിതം ആരംഭിക്കാൻ കഴിയത്തുള്ളൂ.
Only with such a heart can a believer start his Christian life.
എന്നാൽ കാലം കഴിയുന്തോറും നാളുകൾ കഴിയുന്തോറും ആ ഹൃദയ നുറുക്കത്തിൽ തന്നെ നമ്മുടെ ഹൃദയം സൂക്ഷിക്കുന്നതിന് പകരം പലതുകൊണ്ടും നമ്മുടെ ഹൃദയം കഠിനമായി പോകാൻ സാധ്യതയുണ്ട്.
But there is a possibility that after some time that our hearts may get hardened.
അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വീണ്ടും വീണ്ടും നമ്മെ ഓർപ്പിക്കുന്നത്. If you hear the voice of God, not when you say, നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാളുകൾ കേട്ടതല്ല, ഇന്ന് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഞാൻ പറയുന്ന വചനമല്ല, ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ നിങ്ങളോട് ഇടപെടുകയാണെങ്കിൽ, pray for a broken heart, എന്റെ ഹൃദയത്തെ ഒന്ന് നുറുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ അത് കേൾക്കാൻ പറ്റത്തുള്ളൂ.
That is why the word of God constantly reminds us that when we here, when we listen to the voice of God, do not harden our hearts.
ഓർപ്പിക്കുന്ന യഹോവയുടെ ശബ്ദം പാറകളെ പിളർക്കുന്ന ശബ്ദമാണ്.
I want to remind you that the voice of God which is able to split the rocks.
ആ പാറയ്ക്കായിട്ട് നിങ്ങൾ വേറെ എങ്ങും നോക്കണ്ട, രക്ഷയുടെ ഒരു പാറയുണ്ട്. പക്ഷേ ചിലപ്പോൾ ഒരു പാറ പോലെ കഠിനമായ ഒരു ഹൃദയമാണ് എനിക്കുള്ളതെങ്കിൽ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ദൈവത്തിന് അടുക്കൽ വരുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം എപ്പോഴും നമുക്ക് പ്രത്യാശ തരുന്നതാണ്.
The voice of God is can split even the rocks which may be our like our heart.
എത്ര കഠിനമായ അവസ്ഥയും ഒരു നിമിഷം കൊണ്ട് നുറുക്കുവാൻ കഴിയുന്ന ഒരു മാംസളമായ ഒരു ഹൃദയം തരുവാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ സാന്നിധ്യവും.
The voice of God and the presence of God can transform any heart even though it is very much hardened.
എങ്ങനെയാണ് എന്റെ ഹൃദയം കഠിനമായി പോയോ, അല്ലെങ്കിൽ ഒരു നുറുക്കമുള്ള ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം?
How can we understand whether our hearts have become hardened?
കാരണം നമ്മൾ വചനം വായിക്കുന്നുണ്ട്.
Because we are reading the word every day.
നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്.
We are praying.
നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ഒരുമിച്ച് കൂടി വരുന്നുണ്ട്.
We are gathering together to worship God.
രക്ഷിക്കപ്പെട്ട നാളുകളിലെ കഴിഞ്ഞും ദൈവ വചനം നമുക്ക് ബുദ്ധിയിൽ അറിയാം.
We know a lot of things from the word of God in our mind.
എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന്റെ യഥാർത്ഥ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത്.
But when we come to the light of his word, that is when our real situation of our hearts will be revealed.
ദൈവ വചനത്തിലെ ഹൃദയം നുറുങ്ങി കർത്താവ് യേശുവിന്റെ അടുക്കൽ വന്ന അനേകരുടെ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്.
There are many incidents written in the word of God about those people who have come with a broken heart to Jesus.
അവരുടെ ജീവിതത്തിലേക്ക് അവരും യേശുവുമായിട്ടുള്ള ആ എൻകൗണ്ടറിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നത് നമുക്ക് അനുഗ്രഹമായിരിക്കും.
It will be a blessing if you look carefully to those incidents.
മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തില്
Matthew chapter 15
യേശുവിന്റെ അടുക്കൽ വരുന്ന ഒരു കാനാന്യ സ്ത്രീയെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്.
We read about a lady who is from Canaanite woman.
നമുക്ക് അതിന്റെ ഒന്ന് രണ്ട് വചനങ്ങൾ വായിക്കാം. അതിന്റെ 21-22 വചനങ്ങൾ, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21-22.
യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാനീയ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട്,
യേശു സോർ സീദോൻ പ്രദേശങ്ങളിലേക്ക്, ഗലീല യഹൂദ പ്രദേശങ്ങളിലേക്ക്, യഹൂദ ഗലീലയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ സോർ സീദോൻ എന്ന് പറയുന്നത്. ആ സ്ഥലത്ത് യേശു കടന്നു ചെന്നു. അപ്പോൾ യഹൂദ അല്ലാത്ത ഒരു കാന്യാന്യ ഒരു ജാതീയ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്ന് തന്റെ ആവശ്യം യേശുവിനോട് ബോധിപ്പിക്കുകയാണ്.
ജീസസ് ഈസ് ഗോയിങ് ടു എ പ്ലേസ് കോൾഡ് ടൈർ ആൻഡ് സൈഡൻ ആൻഡ് കാനനൈറ്റ് വുമൻ ഈസ് കമ്മിങ് ടു ജീസസ് ആൻഡ് സെൻഡിങ് എ റിക്വസ്റ്റ്.
എന്നോട് ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു.
ഷീ ഈസ് ക്രൈയിങ് ആൻഡ് ടെല്ലിങ് ഹാവ് മേഴ്സി ഓൺ മീ ലോർഡ് സൺ ഓഫ് ഡേവിഡ് മൈ ഡോട്ടർ ഈസ് ക്രൂവലി ഡീമൺ പൊസസ്ഡ്.
യേശു അവിടെ ചെയ്യുന്ന കാര്യം അതിന്റെ 23-ാം വചനത്തിൽ വായിക്കുന്നതാണ്. അവൻ അവളോട് ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല, ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല.
വേഴ്സ് 23 സേസ് ജീസസ് ഡിഡ് നോട്ട് റിപ്ലൈ ഹർ എ വേർഡ്.
പക്ഷേ അവൾ വീണ്ടും അവിടെ ആ ആവശ്യം കർത്താവിന്റെ അടുക്കൽ വീണ്ടും വീണ്ടും ബോധിപ്പിച്ചുകൊണ്ട് അതിന് എഴുതിയിരിക്കുന്നതാണ് ഇംഗ്ലീഷിൽ, ഷീ കീപ് ഷൗട്ടിങ് എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ ആ ഭർത്തിയുമായി നിലവിളിച്ചതുപോലെ തന്റെ ആവശ്യം വീണ്ടും വീണ്ടും ഉച്ചത്തിൽ അറിയിച്ചപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, എങ്ങനെയും ഇവിടെ ഒന്ന് പറഞ്ഞയക്കണം.
But this lady kept on imploring him so that finally the disciples said, please send her away.
അതിന് യേശുവിന്റെ മറുപടി ഭയങ്കര രസമാണ്. അതിന്റെ 24-ാം വചനത്തില് നാം വായിക്കുന്നത്, യേശു ആ കാനാനി സ്ത്രീയോട് പറയുകയാണ്, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു.
So Jesus replies in a very interesting way. He says that I was sent only to the lost sheep of the house of Israel.
എന്നാൽ ഈ സ്ത്രീ യേശുവിനെ വിടുവാൻ തയ്യാറല്ല.
But this lady is not ready to leave.
തന്റെ ആവശ്യം അത്ര അധികമാണെന്ന് അവൾക്കറിയാം.
Because she knew her need was so much.
തന്റെ ജീവിതത്തിന്റെ ഒരേ ഒരു ഹോപ്പ് യേശുവാണെന്ന് അവൾക്കറിയാം.
She knew that the only hope she had was Jesus.
എന്നാലും അവൾ അതിന്റെ 25-ാം വചനത്തിൽ, എന്നാൽ അവൾ വന്ന്, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. She worshipped him and asked Jesus, help me.
At 25, she says she came and bowed down and she said, Lord, help me.
അവിടെയും ആ കോൺവെർസേഷൻ തീരുന്നില്ല.
And there also the conversation doesn't end.
യേശു മുന്നോട്ട് പോയിട്ട് ഒരു കാര്യം കൂടെ പറയുകയാണ്.
Jesus goes forward and says,
Jesus said, അവൻ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു.
And Jesus answered and said, it is not good to take the children's bread and throw it to the dogs.
നായ്ക്കുട്ടികൾ അല്ലെങ്കിൽ യഹൂദന്മാർ ജാതികളായ ആൾക്കാരെ റെഫർ ചെയ്തിരുന്ന ഒരു ടേം ആണ് നായ് എന്നുള്ളത്.
The dogs, this is a word which normally the Jews would refer to the Gentiles.
കാരണം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് അന്യരായവർ,
ബിക്കോസ് ദേ വർ ഫാർ ഫ്രം ദ പ്രോമിസസ് ഓഫ് ഗോഡ്,
ലോകത്തിൽ ദൈവമില്ലാത്തവർ,
ദേ വർ പീപ്പിൾ വിത്ത് നോ ഗോഡ്,
അവരെ വിളിച്ചിരുന്ന ഒരു ഡെറോഗേറ്ററി ടേം ആണ് നായ് എന്നുള്ളത്.
So that is a derogatory term they used to call them, that is dog.
ഒരിക്കലും യേശു അങ്ങനെ വിളിക്കത്തില്ല.
But normally Jesus would not call them.
എന്നാൽ അവർ ഈ യഹൂദന്മാർ റെഫർ ചെയ്ത ഒരു കാര്യം യേശുവോട് പറയുകയാണ്.
But Jesus is saying something which normally the Jews used.
ഞാൻ നമ്മുടെ ജീവിതത്തെ ഒന്ന് ചോദന ചെയ്ത് നോക്കിക്കേ.
Can we examine our hearts here?
നമ്മളാണ് ആ സ്ത്രീയുടെ സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ,
if we were in the place of that woman,
ഈ ഒരു റെഫറൻസ് നമ്മൾ നമ്മളെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ,
when we see this reference, if we are referred like in this way,
സഹോദര സഹോദരി എന്ന് വിളിയൊന്നും അല്ല.
So we are not, it's not like referring as brother or sister.
മകനെ മകളെ എന്ന് വിളിയൊന്നും അല്ല.
Not a daughter or son.
എന്തിലേക്ക് ആ കേൾക്കുന്ന സ്ത്രീക്ക് അറിയാം അത് എന്ത് റെഫറൻസ് ആണ് അതുള്ളതെന്ന്.
That lady knew what sort of reference was that.
ആ കാനാനി സ്ത്രീക്ക് ഒരു ഓപ്ഷൻ ഇങ്ങനെ ഉണ്ടായിരുന്നു.
That lady had one option.
ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് ഇവിടെ വന്നത്.
I came with a lot of expectation.
പക്ഷേ എനിക്ക് ഇവിടെ നടക്കുന്ന സംഭവങ്ങളും ഇവിടെ പറയുന്ന വാക്കുകളൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല.
I'm not able to like what is being spoken here.
എന്നെക്കുറിച്ചുള്ള ആ റെഫറൻസ് അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല.
I am not referred properly here.
ഞാൻ മടങ്ങി പോയേക്കാം.
I'll go back.
പക്ഷേ ആ സ്ത്രീ അവിടെ അവത്തിന് മുതിരുന്നില്ല.
But she is not doing that.
അവൾ പറയുന്നത് അതിന്റെ 27-ാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഒന്ന് വായിക്കുക 27-ാം വചനം.
Verse 27.
അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു.
ആ അവളെ ആ കനാനി സ്ത്രീ പറയുകയാണ്,
ലേഡി സേയിങ്,
എന്റെ സ്റ്റാറ്റസ് എന്തായാലും,
my status be anything,
എങ്ങനെയാണ് യഹൂദന്മാർ ഞങ്ങളെ കാണുന്നതെങ്കിലും,
however the Jews may view us,
അവർ റെഫർ ചെയ്യുന്ന വാക്കുകൾ എത്ര മോശമായതാണെങ്കിലും,
how derogatory may the words be,
അവിടെ അവൾ അവിടെ യേശുവിലുള്ള വിശ്വാസം ത്യജിച്ചു കളയുന്നില്ല.
But she is not leaving that faith which she had.
ആ യേശുവിനോട് പറയുകയാണ്,
and she is saying to the Lord,
ഒരു നുറുക്കപ്പെട്ട ഹൃദയമാണ് എനിക്കുള്ളത്, എനിക്ക് ആ അപ്പത്തിന്റെ നുറുക്കുകൾ എങ്കിലും ഇനി എനിക്ക് തന്നാ മതി.
I have a broken heart. I just need those crumbs which
എനിക്ക് വലുതൊന്നും വേണ്ട, നിന്റെ അപ്പത്തിന്റെ നുറുക്കുകൾ മാത്രം എനിക്ക് മതി. ഞാൻ അത്രമാത്രം ഹൃദയം തകർന്ന ഒരു വ്യക്തിയായിട്ടാണ് നിന്റെ അടുക്കൽ നിൽക്കുന്നത്.
I have come with a very broken heart. At least that crumbs you can give me.
നീ എന്നെ ശത്രു എന്ന് വിളിച്ചാലും,
even if you call me an enemy,
നീ എന്നെ കൊള്ളാത്തവൻ എന്ന് വിളിച്ചാലും,
even if you call
me, എന്ത് വിളിച്ചാലും, ഞാൻ ഇന്നൊരു നുറുക്കമുള്ള ഹൃദയത്തോടു കൂടിയാണ് നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത്.
I have come to you with a broken heart.
എന്താണ് അവിടെ ആ സ്ത്രീക്ക് ലഭിച്ച ഉത്തരം?
What did that lady finally
get? സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്.
Oh woman, your faith is great.
അത് ആരാ പറയുന്നറിയാവോ?
Who is saying?
സക്ഷാൽ ദൈവപുത്രനായവൻ പറയുകയാണ്.
The only son of
your faith is great and നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ.
It shall be done as for you as you wish.
പ്രിയ ദൈവമക്കളെ,
dear children of God,
സംഭവത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുമ്പോൾ,
Let us examine our lives through this incident.
യഥാർത്ഥത്തിൽ നമ്മൾ ഹൃദയ നുറുക്കമുള്ളവരായിട്ടാണോ ഇപ്പോൾ തുടരുന്നത് എന്ന് നമുക്ക് എങ്ങനെ അറിയാം?
How do we know that we are continuing now with a broken heart?
നമ്മെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ,
when someone appreciates
നമ്മെ കുറിച്ച് നല്ലത് പറയുമ്പോൾ,
when someone say good about us,
നമ്മുടെ പ്രവൃത്തികളെ പുകഴ്ത്തുമ്പോൾ,
when someone praises us our deeds,
നമ്മുടെ ഹൃദയം ഉത്സാഹം കൊണ്ട് നിറയുന്നു.
We are encouraged.
എന്നാൽ നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന, നമ്മളെ കുറിച്ച് മോശമായി ചിന്തിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്?
But how do we react when others say bad about us?
അതാണ് യഥാർത്ഥത്തിൽ നമ്മെ കാണിക്കുന്നത്, നമ്മെ ടെസ്റ്റ് ചെയ്യുന്നത്, ഒരു മുറുക്കമുള്ള ഹൃദയമാണോ എനിക്കുള്ളതെന്ന്.
That is where we really understand whether we have a broken spirit.
യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നുള്ള മാനമാണോ എനിക്ക് വേണ്ടത്, അതോ മനുഷ്യരുടെ മാനമാണോ എനിക്ക് വേണ്ടത് എന്നുള്ള ഒരു തീരുമാനത്തിന്റെ മുമ്പിലാണ് ഞാൻ, എനിക്ക് നുറുക്കമുള്ള ഹൃദയമുണ്ടോ ഇല്ലയോ എന്ന് നാം തിരിച്ചറിയുന്നത്.
How do we recognize we have a broken spirit? It's before the question whether we seek glory from man or from God.
കാരണം ഒരു നുറുക്കമുള്ള ഹൃദയത്തിൽ മാത്രമേ യഥാർത്ഥ ആരാധനയും യഥാർത്ഥ വിശ്വാസവും വെളിപ്പെടുത്തുള്ളൂ.
Only a true faith and true worship will happen only from a broken spirit.
Only from a broken heart true faith and true worship will rise. അത് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിട്ടാണോ?
We should keep this in our heart.
എന്നാൽ ഇത് തിരിച്ചറിയുവാനുള്ള ഒരു ടെസ്റ്റ് ആണ് ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്നത്.
So God sends a test most of the time in our lives.
സദൃശ്യവാക്യങ്ങളിൽ ഒരു വചനമുണ്ട്, വായിക്കാം. സദൃശ്യവാക്യങ്ങൾ അതിന്റെ 27:21.
We'll read Proverbs 27.
27:21.
വെള്ളിക്ക് പുടവും പൊന്നിന് മൂശിയും ശോധന, മനുഷ്യനോ അവന്റെ പ്രശംസ.
അതായത് വെള്ളിയെയും പൊന്നിനെയും ഒരു ഫർണസിലിട്ടാണ് ശോധന ചെയ്യുന്നത്, അതിലെ അഴുക്കുകൾ മാറ്റുന്നത്.
The silver and gold are purified by putting it in a furnace.
എന്നാൽ മനുഷ്യന്റെ ശോധന ചെയ്യുന്നത് അവനെ പ്രശംസ കൊണ്ടാണെന്നാണ് ഈ വചനം പറയുന്നത്.
So this verse says that a man is actually tested by the praise he receives.
അപ്പം ചില വചനങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടായിരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് 22-ാം വചനത്തിൽ വായിക്കുന്നു, മനുഷ്യർ നിങ്ങളെ പുകഴ്ത്തുമ്പോൾ, അല്ലെങ്കിൽ അല്ല, മനുഷ്യർ നിങ്ങളുടെ പേര് എന്റെ നാമനിമിത്തം ദുഷിച്ച് വിടക്കം നിണ്ണുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഹാ, നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ സന്തോഷിക്കണം. എന്നാൽ നിങ്ങളെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഹാ, കഷ്ടമെന്നാണ് യേശു പറഞ്ഞത്.
It says that in blessed are you when people insult you and scorn your name as evil.
എന്താണ് വായിച്ചത്? നിങ്ങൾ ബ്ലസ്ഡ് ആകുന്ന എപ്പോഴാണ്? മനുഷ്യർ നിങ്ങളെ പുകഴ്ത്തുമ്പോഴാണോ നിങ്ങൾ അനുഗ്രഹമുള്ളവരായി തീരുന്നത്?
What is it written? Is it when we are blessed, when we
are എന്റെ നാമനിമിത്തം,
for my name's sake,
നിങ്ങളെ ദുഷിക്കുമ്പോൾ,
when people insult you,
നിങ്ങളുടെ ഇൻസൾട്ട് എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പറയും, ബ്രദറെ അത് പറഞ്ഞപ്പോ, ആ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഇൻസൾട്ട് ആയി.
Maybe he'll say, okay, when he said that, I was insulted.
എന്നാലും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ.
So he spoke like that about me.
പക്ഷെ വചനം നമ്മെ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഹൃദയത്തെ ശോധന ചെയ്യുക.
The word of God says, if you listen to his voice, examine your hearts.
എപ്പോഴാണ് നമ്മൾ ഇൻസൾട്ട് ആകുന്നതെന്ന് അറിയാമോ?
ഹൗ ഡു വി ഗെറ്റ് ഇൻ, വെൻ ഡു വി ഗെറ്റ് ഇൻസൾട്ടഡ്?
നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഒരു ചിന്ത കിടപ്പുണ്ട്.
സോ ദേർ ഈസ് എ തോട്ട് ഇൻ അവർ, ഇൻ ദി ഡെപ്ത്സ് ഓഫ് അവർ ഹാർട്ട്.
ഞാൻ ബഹുമാനത്തിന് യോഗ്യനാണ്.
ഐ ആം വർത്തി ടു ബി പ്രൈസ്ഡ്.
ഞാൻ പുകഴ്ചയ്ക്ക് യോഗ്യനാണ്.
ഐ ആം വർത്തി ടു ബി പ്രൈസ്ഡ്.
ഞാൻ മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കാൻ ഞാൻ യോഗ്യനാണ്.
ഐ ആം വർത്തി ടു റിസീവ് റെക്കഗ്നിഷൻ ഫ്രം അതേഴ്സ്.
ഞാൻ മറ്റുള്ളവരുടെ സഹായവും മറ്റുള്ളവരുടെ കരുതലും ലഭിക്കാൻ ഞാൻ യോഗ്യനാണ്.
ഐ ആം വർത്തി ടു റിസീവ് കെയർ ആൻഡ് ലവ് ഫ്രം അതേഴ്സ്.
ആ ഹൃദയ ഭാവത്തിൽ നിന്നാണ് നമുക്ക് ഇൻസൾട്ട് ഉണ്ടാകുന്നത്.
ഫ്രം ദാറ്റ് സോർട്ട് ഓഫ് ഹാർട്ട് ഓൺലി വി ഫീൽ വി ആർ ഇൻസൾട്ടഡ്.
എന്നാൽ അതിലും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഹൃദയ നുറുക്കമുള്ളവന്റെ ഹൃദയം എപ്പോഴും അവൻ ഹൃദയത്തിൽ ചിന്തിക്കുന്നതാണ്, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല എന്നുള്ളത്.
But at the same time, the one whose heart is broken, his spirit is broken, he'll be thinking, I'm not worthy for any of these.
നമ്മളെ തന്നെ ശോധന ചെയ്യുക.
We can examine our own hearts.
അങ്ങനെയാണ് ദൈവം നമ്മെ ടെസ്റ്റ്, നമുക്ക് കാരണം ഈ ദൈവം നമ്മെ അങ്ങനെ കൈവിടുന്നവനല്ല. ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോഴാണ് നമുക്ക് മാനസാന്തരവും ഹൃദയ നിറക്കും ഉണ്ടാകുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ ആ റിവൈവൽ നമ്മൾ അനുഭവിക്കുന്നത്.
So God is not someone who forsakes us. He allows us to be tested in such a way so that we'll be repenting and we'll come back to God.
ദൈവം നമ്മുടെ ജീവിതത്തില് പലപ്പോഴും കഷ്ടങ്ങൾ അനുഭവിക്കുന്നതിന്റെ ഒരു വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മെ ആ ഹൃദയ നുറുക്കത്തിൽ സൂക്ഷിക്കുവാൻ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പകരപ്പെടുന്ന ഒരു ഹൃദയ നുറുക്കത്തിന്റെ അവസ്ഥയിൽ നമ്മെ സൂക്ഷിക്കുവാനാണ് പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുവദിക്കുന്നത്.
God allows a lot of suffering in our lives only to it is to keep us broken in our spirit.
107-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വചനം ഒന്ന് വായിക്കാം.
Psalm 107:12.
അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല.
Therefore he humbled their heart with labor. They stumbled and there was none to help.
അടുത്ത വചനം.
അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു.
Then they cried out to the Lord in their trouble. He saved them out of their distresses.
അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി.
He humbled their heart with labor.
അവർ ഇടറി വീണു.
They stumbled.
സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല.
And there was none to help.
സഹായിക്കാൻ ആരുമില്ലാതെ ഇടറി വീഴുന്ന ഒരു അവസ്ഥയിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുന്നുവെങ്കിൽ ദൈവത്തിന് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ, നമ്മുടെ ആ കഠിനമായ ആ നുറുക്കത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചതിലേക്ക് മടക്കി വരുത്തുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം അനുവദിക്കുന്ന കഷ്ടങ്ങൾ.
God allows a lot of suffering in our lives only to even if our hearts have become hardened, he wants us to bring back to that broken spirit.
ഞാന പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ പോകട്ടെ. ഞാൻ വർത്തി ആണെന്ന് ചിന്തിക്കുന്ന ഒരു ഹൃദയം, അവിടെയാണ് നമുക്ക് ഇൻസൾട്ട് നമുക്കുണ്ടാകുന്നത്. അല്ലെങ്കിൽ ആ നുറുക്കമുള്ള ഹൃദയം നമുക്ക് നഷ്ടപ്പെടുന്നത്.
So I want to again remind you that we feel insulted when we have a thought that we are worthy to be praised.
ദൈവത്തിന്റെ വചനം എന്താ എന്ന് പറയുന്നത്?
What is the word of God say?
Only who is worthy, യോഗ്യനായിട്ട് ആര് മാത്രമാണുള്ളത്?
There is only one who is worthy.
Only God is worthy. നമ്മുടെ ഹൃദയത്തില് ആഴത്തിൽ കുടിച്ചിടേണ്ട ഒരു വചനമാണ്, യോഗ്യനായിട്ട് കർത്താവ് മാത്രം, യോഗ്യനായിട്ട് ദൈവം മാത്രം എന്നുള്ള ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ നാം കുറിച്ചിടണം.
We need to write these in our hearts that there is only one worthy to receive praise and honor.
അതാണ് നമ്മൾ പാട്ടുകൾ പാടുന്നത്, നമ്മൾ അത് മീൻ ചെയ്യണം. യു അലോൺ ആർ വർത്തി. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ദൈവമേ നീ വലിയ വലിയ യോഗ്യനാണ്, വലിയ ആരാധനയ്ക്ക് നീ യോഗ്യനാണ്, പക്ഷേ ചെറിയ ചെറിയ അപ്രീസിയേഷൻസിനും ആരാധനയ്ക്കും അംഗീകാരത്തിനും ഒക്കെ ചെറുത്. നീയുമായിട്ട് തുലനം ചെയ്യുമ്പോൾ എനിക്ക് ചെറിയതിനൊക്കെ ഞാൻ യോഗ്യനാണ്.
Sometimes we think that okay, God is worthy of big honor, big praises, but we are slightly worthy of slight honor, slight praises.
നമ്മൾ അത് പറയുന്നില്ലെങ്കിലും
we may not say that,
ഹൃദയത്തിന്റെ ആഴത്തിൽ അതൊക്കെ കിടപ്പുണ്ട്.
But in the depths of our heart such thoughts are.
നമ്മുടെ എല്ലാ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്.
So this may happen in any of our lives.
അതിനെ പ്രൈഡ് എന്നൊക്കെ വിളിക്കാം.
We can call it pride.
പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളെ ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ വരുമ്പോ,
only when we come to the light of the word,
we are unworthy എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും.
There will be a deep conviction that we are unworthy.
വേറൊരു സംഭവം കൂടെ നമുക്ക് എടുക്കാം. ഇത് രണ്ടും യഹൂദന്മാരോട് യേശു ഇടപെടുന്നതല്ല. യഹൂദന്മാർ തള്ളിക്കളഞ്ഞ, യഹൂദന്മാർ പുറത്തു നിർത്തുന്ന ജാതികളായ ആൾക്കാരോട് യേശു കർത്താവ് ഇടപെടുമ്പോഴാണ് ഈ വേറൊരു സംഭവം കൂടെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തില്
We can read one more incident in Luke chapter 7.
അവിടെ ഒരു റോമൻ സെഞ്ചൂരിയൻ യേശുവിന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ അപേക്ഷിക്കുന്നു.
We see a Roman centurion coming to Jesus with a request.
അതിന്റെ 2-ാം വചനം ഒന്ന് വായിക്കാം.
Verse 2.
2-3 വചനങ്ങൾ.
അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്നു തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു.
അപ്പൊ ഇവിടെ ഈ സെഞ്ചൂരിയൻ തന്റെ ദാസന്റെ അവസ്ഥ കണ്ടിട്ട് യേശുവിന്റെ അടുക്കലേക്ക് സഹായത്തിനായിട്ട് അപേക്ഷ അയക്കുകയാണ്.
So here centurion sees the condition of his servant and he sends word to Jesus.
അപ്പോ യഹൂദന്മാരെ അയച്ചപ്പോ യഹൂദന്മാർ വന്ന് യേശുവിനോട് പറയുന്ന കാര്യമാണ് അതിന്റെ 4-5 വചനങ്ങൾ.
The Jewish elders says this.
അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു, നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ.
കണ്ടോ, ആ യഹൂദന്മാർ യേശുവിനോട് റെക്കമെൻഡേഷൻ കൊടുക്കാണ്, അവൻ യോഗ്യനാണ്.
So the Jewish elders recommends about this centurion that he is saying that he is worthy for you.
അവൻ ചോദിക്കുന്ന കാര്യം ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യതയുണ്ട്.
The one who is requesting, he is worthy.
എന്താണ് അവന്റെ യോഗ്യത?
What is his worthiness?
അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു.
അവനൊരു ജാതിയനാണെങ്കിലും യഹൂദന്മാരെ സ്നേഹിക്കുകയും അവർക്ക് ഒരു പള്ളിയൊക്കെ പണിയിച്ചു കൊടുത്തത് കൊണ്ട് അവൻ എന്തിനാണ് ഈ റിക്വസ്റ്റ് ഗ്രാന്റ് ലഭിക്കുവാൻ യോഗ്യനാണ്.
ഈവൻ ദോ ദിസ് സെഞ്ചുറിയൻ ഈസ് എ ജെന്റൈൽ, ഹി ഈസ് സ്റ്റിൽ വർത്തി ബിക്കോസ് ഹി മേഡ് എ സിനഗോഗ് ആൻഡ് ഹി ലവ്സ് അവർ നേഷൻ.
എന്നാൽ ഈ സെഞ്ചുറിയന്റെ പ്രതികരണം എന്താണ്?
So what is the reply from the centurion?
മനുഷ്യർ നമുക്ക് റെക്കമെൻഡേഷൻ തരികയാണ് യേശുവിന്റെ അടുക്കല്.
So people are recommending about him.
നമ്മുടെ വർത്തനെ കുറിച്ച് അവർ പറയുകയാണ്.
They are telling about the work that he did.
എന്നാൽ അതിന്റെ 6-ാം വചനത്തിൽ യേശു അവരോടുകൂടെ പോയി.
So Jesus went with them.
വീടിനോട് അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചു.
So when Jesus was near his house, the centurion sent his friends.
ആദ്യമേ യഹൂദന്മാരെ അയച്ചു.
First he sent the Jewish people.
യഹൂദന്മാർ എപ്പോഴും യോഗ്യതയുടെ ആൾക്കാരാണ്.
So the Jewish people are always thinking
അവർ ചിന്തിച്ചത് അവർ എപ്പോഴും, കാരണം ന്യായപ്രമാണമുള്ളവർ, ദൈവത്തിന്റെ ജനം, നമ്മുടെ റെക്കമെൻഡേഷനിൽ കാര്യങ്ങളൊക്കെ നടക്കും, അവർ എപ്പോഴും അവരുടെ യോഗ്യതയിൽ ആശ്രയിച്ചിരുന്നവരാണ്.
So they always dependent on their own worthiness. They had the word of God, they had God.
എന്നാൽ ഈ സെഞ്ചുറിയന്റെ സ്നേഹിതന്മാരായ ചിലരെ യഥാർത്ഥത്തിൽ ആ സെഞ്ചൂരിയന്റെ ഹൃദയാവസ്ഥ വെളിപ്പെടുത്തുവാൻ യേശുവിന്റെ അടുക്കിലേക്ക് അവൻ അയക്കുകയാണ്.
But the centurion sends his friends to reveal what is in the heart of the centurion.
അവൻ പറഞ്ഞത് എന്താണ്?
What did they say?
കർത്താവെ പ്രയാസപ്പെടേണ്ട,
Lord, do not
നീ എന്റെ പുരയ്ക്കടുത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ.
I am not worthy for you to come under my roof.
യഹൂദന്മാർ എന്താണ് റെക്കമെൻഡേഷൻ കൊടുത്തത്?
What recommendation did the Jews
give?
He is worthy.
ഈ സെഞ്ചൂരിയൻ തന്നെ കുറിച്ച് ചിന്തിച്ചത് എന്താണ്?
So what did the centurion think about himself?
I am not worthy at all. എനിക്കൊരു യോഗ്യതയുമില്ല. ഞാനൊരു ജാതീയനാണ്.
I am a Gentile.
അവന്റെ ഹൃദയമാണ് നാം കാണേണ്ടത്. അവന്റെ വാക്കുകളിലൂടെ അത് പറയുമ്പോ അതൊരു പുകഴ്ചയായിട്ടോ യേശുവിൽ എന്തെങ്കിലും ലഭിക്കാനോ ഉള്ള ഒരു ടെക്നിക് ആയിട്ടല്ല അവൻ അത് പറയുന്നത്. അവൻ ഹി റിയലി മെന്റ് ഇറ്റ്. കാരണം ആരുടെ മുമ്പിലാണ് അവൻ വന്ന് നിൽക്കുന്നത്?
So he knew, he really meant when he said that he is not worthy.
ഹൃദയത്തിന്റെ ആഴങ്ങളെ അറിയുന്നവൻ.
He came to the one who knows the heart.
യേശു ഹൃദയത്തിന്റെ ആഴങ്ങളെ അറിയുന്നവനാണ്.
Jesus knows the
heart. യേശു നമ്മുടെ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്.
He knows that, he looks at our heart.
ഹൃദയത്തിന്റെ യഥാർത്ഥ അവസ്ഥയാണ് അവൻ തിരിച്ചറിയുന്നത്.
He knows what is in the depths of our heart.
അവനെ സന്തോഷിപ്പിക്കുന്നത്.
That's what he pleases.
നമ്മുടെ ഹൃദയത്തിന്റെ യഥാർത്ഥ അവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ട് ആ മുന്നോട്ട് പോകട്ടെ. യേശു അവന്റെ വിശ്വാസത്തെ പുകഴ്ത്തുകയാണ്. അതിന്റെ 9-ാം വചനത്തില് യേശു അത് കേട്ടിട്ട് അതിനെ മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോടെ, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
So after this, Jesus said, he marveled at him and he said, I say to you, not even in Israel have I found such great faith.
ഈ രണ്ട് സംഭവത്തിലും രണ്ട് ജാതീയരായ ഒരു പുരുഷൻ ഒരു സ്ത്രീ ഇവരുടെ രണ്ടിട ജീവിതത്തിലും യേശു കടന്നു ചെന്നപ്പോൾ അവരുടെ രണ്ടു പേരുടെയും ജീവിതത്തിൽ യേശു ദർശിച്ച ഒരു കാര്യമാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഹൃദയ നുറുക്കം എന്ന് പറയുന്നത്.
So when these Gentile, one man and one woman, in those two incidents we see that Jesus understood that they had a broken spirit.
കാരണം യേശുവിന്റെ ആഴങ്ങളെ അറിയാം.
Because Jesus knew the depths of their heart.
അവിടെ അവരുടെ വിശ്വാസത്തെ ഹി മാർവൽഡ് അവൻ അതിശയിച്ചു പോയി. ദൈവത്തെ തന്നെ അതിശയിപ്പിക്കുന്ന ഒരു വിശ്വാസം ഇസ്രായേലിൽ പോലും ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് God is appreciating them.
So Jesus himself is marveled at his faith and he is appreciating the centurion.
എന്താണ് പ്രിയ ദൈവമക്കളെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്?
What do we understand from all this?
രക്ഷിക്കപ്പെട്ട നാളുകളിൽ നമുക്കൊരു ഹൃദയ നുറുക്കം ഉണ്ടായിരുന്നു.
So we had a broken spirit when we were born again.
അന്ന് ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മുമ്പിൽ വന്ന് സാക്ഷ്യവും പറയും.
So at that time we used to tell testimony that I am a sinner.
മറ്റുള്ളവരും നിങ്ങളൊരു നീ ഒന്നിനും കൊള്ളാത്തവൻ ഒരു പാപി എന്നൊക്കെ വിളിച്ചാലും നിങ്ങൾക്കൊന്നും തോന്നത്തില്ല. കാരണം നിങ്ങൾക്ക് ആ രക്ഷയുടെ ആ സന്തോഷം ലഭിച്ചതിന്റെ ആ ക്രൂശിന്റെ ദർശനം ലഭിച്ചതിന്റെ ആ വെളിപാടിൽ നിങ്ങൾ അതിൽ സന്തോഷിക്കും.
At that time if someone told that you are a sinner, you are a bad person, you would have still accepted that.
ഇവിടെ ആയിരുന്ന ഒരു സഹോദരൻ വേറൊരു സ്ഥലത്ത് ഒരു വിവാഹത്തിന്റെ സമയത്ത് തന്റെ സാക്ഷ്യം പറഞ്ഞപ്പോ പറഞ്ഞു, വിവാഹത്തിന്റെ സമയത്ത് അവരുടെ ദേശത്തിൽ പോയി സാക്ഷ്യം പറഞ്ഞു, ഞാൻ വലിയൊരു പാപിയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് സാക്ഷ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവന്റെ അപ്പനും അമ്മയും വീട്ടുകാരും ചോദിച്ചു, എടാ ഞങ്ങൾ അറിയാത്ത പാപം നീ എന്താ ചെയ്തത് ബാംഗ്ലൂരൊക്കെ പോയിട്ട്.
One brother from here, when he went back and in his during his marriage he testified that I am a sinner, then his parents were asking, what sin did you do without us knowing?
കാരണം അപ്പന്റെ അമ്മയുടെ പുന്നാര പുത്രൻ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുകയാണ് ഞാനൊരു പാപിയാണെന്ന് പറയുമ്പോ അവരുടെ ഹൃദയം കഠിനവും ഈ പറയുന്നവന്റെ ഹൃദയം നുറുക്കമുള്ളതുമായിരുന്നു.
So this dear son, when he says in the stage that I am a sinner, the hearts of the parents were hardened, but his heart was soft.
Do we really mean what we say? ഞാൻ വാക്കുകൾ കൊണ്ട് പറയുന്നത് ഹൃദയത്തിന്റെ ആഴത്തിൽ നാം അത് അർത്ഥമാക്കുന്നുണ്ടോ?
Do we really mean when we say something from our mouth?
ഒരു നുറുക്കമുള്ള ഹൃദയത്തിലാണ് ഇത് രണ്ടും ചേർന്ന് പോകുന്നത്. അതിനാണ് ഇന്റഗ്രിറ്റി ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിന്റെ ഏകാഗ്രത എന്ന് പറയുന്നത്.
എന്റെ
വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക്
പ്രസാദകരമായിരിക്കട്ടെ.
മറ്റുള്ളവർക്ക് നമ്മുടെ വാക്കുകളെ കേൾക്കാൻ കഴിയത്തുള്ളൂ.
Others can only listen to the words which we speak.
എന്നാൽ ദൈവത്തിന് രണ്ടും അറിയാം, നമ്മുടെ വായിലെ വാക്കുകളെയും അവൻ അറിയാം, നമ്മുടെ ഹൃദയത്തിലെ ധ്യാനത്തെ ചിന്തകളെ പോലും അറിയാം.
But God knows both. He knows our words and he also sees our heart.
ഒരു നുറുക്കമുള്ള ഹൃദയത്തിന്റെ പ്രാർത്ഥനയാണത്.
So that should be the prayer of a person with contrite
heart. രക്ഷിക്കപ്പെടുവാൻ സമയത്ത് മാത്രം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയല്ല.
That's not a prayer that we should only say.
എപ്പോഴും ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം വാക്കുകൾ കൊണ്ട് പറഞ്ഞില്ലെങ്കിലും ഒരു നുറുക്കമുള്ള ഹൃദയമാണ് നമുക്കുള്ളതെങ്കിൽ ഈ പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും.
So when, if we have a broken spirit, every time when we go to God, we'll pray in such a way.
ഇനി ഒരു നുറുക്കമുള്ള ഹൃദയമുള്ള ഒരു വ്യക്തിയാണോ എന്ന് മറ്റുള്ളവർക്ക് ദൈവത്തിന് ഏതായാലും അറിയാം, മറ്റുള്ളവർക്ക് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്?
How do others know that we are a person with a broken spirit?
കാരണം ഇതൊന്നും നമുക്ക് മറച്ചു വെക്കാൻ പറ്റത്തില്ല.
But we can't hide anything.
ഒരു നുറുക്കമുള്ള ഹൃദയമുള്ള ഒരു വ്യക്തിയുടെ അടുക്കൽ നാം സമയം ചെലവഴിക്കുകയാണെങ്കിൽ,
so if you spend time with a person who has a contrite spirit,
ആത്മാവിൽ അത് വെളിപ്പെട്ടു വരും.
It will be revealed in our spirit.
ഒരുപക്ഷെ പറയുന്ന കാര്യങ്ങൾ ആത്മീയമായിരിക്കാം.
Maybe what we speak may be spiritual things.
പക്ഷെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഒരു നുറുക്കമില്ലെങ്കിൽ,
but if you don't have a contrite spirit,
ദൈവത്തിന്റെ മുന്നിൽ ഞാൻ അൺവർത്തിയാണ്, ദൈവത്തിന്റെ കൃപയാണ് എന്നെ നിർത്തിയത് എന്നുള്ള ഒരു ബോധ്യം ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നില്ലെങ്കിൽ വാക്കുകൾ ആത്മീയമായിരിക്കാം, പക്ഷേ വെളിപ്പെടുന്ന ആത്മാവ് ഒരു കാഠിന്യത്തിന്റെ ഒരു പരീശന്റെ ആത്മാവായിരിക്കും വെളിപ്പെടുന്നത്.
സോ ഈവൻ ഇഫ് ഇഫ് യു തിങ്ക് ദാറ്റ് വി ആർ വേർതി, ദെൻ ഈവൻ ദോ വി മേ സ്പീക്ക് സ്പിരിച്വൽ വേർഡ്സ്, ഇറ്റ് മേ ബി വേർഡ്സ് ഓഫ് എ ഹാർഡൻഡ് ഹാർട്ട്.
പരീശനും പാപിയും പ്രാർത്ഥിക്കാൻ ചെന്നതുപോലെ,
ഇറ്റ് ജസ്റ്റ് ലൈക്ക് ദ പ്ലേസ് വെയർ വി സീ ദ ഫാരിസി ആൻഡ് ദ റിപ്പബ്ലിക്കൻ, ഹി വാസ് ക്രൈയിങ്, ദേ വർ പ്രേയിങ്.
ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ഉയരുന്നത് ഒരു നുറുക്കമുള്ള ഹൃദയത്തിൽ നിന്ന് മാത്രമേ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ഉയരത്തുള്ളൂ.
The fragrance of Jesus will rise only from a broken spirit.
അത് അനുഭവിക്കുന്നവർക്ക് ആ വ്യക്തിയായിട്ട് അല്പസമയം ചെലവഴിച്ചാൽ തന്നെ ആ കൂടെ സമയം ചെലവഴിച്ച വ്യക്തി റിവൈവ്ഡ് ആയിട്ട് മടങ്ങിപ്പോകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ.
The person who spends time with someone who is contrite in spirit, they will be revived after their time with them.
കാരണം ഹൃദയനുറുക്കമുള്ളവൻ, താഴ്മയുള്ള ഹൃദയമുള്ളവൻ എപ്പോഴും ജീവിക്കുന്നത് ആരുടെ മുന്നിലാണെന്നറിയാമോ?
Because the one who lives with a contrite spirit, he lives always in front of whom?
ദൈവത്തിന്റെ മുന്നിലായിരിക്കും അവൻ എപ്പോഴും ജീവിക്കുന്നത്.
He always lives his life in front of God.
മനുഷ്യരോട് കൂടിയാണ് അവൻ ഇടപെടുന്നതെങ്കിലും അവന്റെ ചിന്തയും വിചാരങ്ങളും എപ്പോഴും അവൻ യഹോവയെ, ദൈവത്തെ എപ്പോഴും അവന്റെ കൺമുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് ആ നുറുക്കമുള്ള ഹൃദയത്തോടുകൂടി എപ്പോഴും ആയിരിക്കുവാൻ കഴിയുന്നത്.
സോ ഈവൻ ദോ ഹി സ്പെൻഡ്സ് ടൈം വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ, ഹി ഹാസ് സെറ്റ് ഗോഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ലൈഫ്.
ആ വ്യക്തി എപ്പോഴും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് എപ്പോഴും ക്രിസ്തുവിന്റെ സൗരഭ്യവാസന, ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ താഴ്മ, ക്രിസ്തുവിന്റെ ദയ, ക്രിസ്തുവിന്റെ മനസ്സലിവ്, ക്രിസ്തുവിന്റെ കാരുണ്യം എല്ലാം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും.
Through that person, the love of Jesus, the mercy and compassion of Jesus will be revealed throughout.
ഒരു നുറുക്കമുള്ള ഹൃദയം നാം ശോധന ചെയ്ത് ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ അത് നഷ്ടപ്പെട്ടു, അത് കുറഞ്ഞുപോയി എന്ന് തോന്നിയാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം മടങ്ങി വരിക.
So if we feel that we have lost that broken spirit, broken heart, let us come back to God today.
നമ്മള് ആ ടെസ്റ്റ്, ഞാൻ പറഞ്ഞ ഒരു ടെസ്റ്റ് ആണ് ഈ നമ്മൾ എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെന്ന്.
So the one test is what we desire.
കാരണം വിശ്വാസികളുടെ ജീവിതം നോക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിന്റെ മുന്നിലല്ല അവർ ജീവിക്കുന്നത്, മനുഷ്യരുടെ സ്നേഹം, മനുഷ്യരുടെ അപ്രീസിയേഷനൊക്കെ ലഭിക്കാതെ വരുമ്പോൾ അവർ ഇറിറ്റേറ്റഡ് ആകുകയാണ്.
So people are getting irritated when they don't receive the appreciation from others.
എന്നെ ഫോൺ വിളിച്ചില്ല, എന്റെ വീട്ടിൽ വന്നില്ല, എന്റെ ഒരു ആവശ്യത്തിന് അവർ പ്രാർത്ഥിച്ചില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോ പലപ്പോഴും ആ ചിന്തകൾ വരുമ്പോൾ നമ്മൾ ഓർക്കണം, ഞാൻ എന്റെ സഹായം മുമ്പേ കേട്ടതുപോലെ എവിടെ നിന്ന് വരുമെന്ന് ആണ് ഞാൻ നോക്കി പാർക്കുന്നത്.
So if we say that, okay, that person didn't call me, he didn't come visit us. If we say words like that, then that means we are not depending, we are not living our life in front of God.
So
even if we are not saying that, let us just examine our hearts now.
I want
to show one person from the Old Testament and one from the New Testament and then stop.
Sankhya Pustakam 12th Adhyayam.
മോശ ഒരു കൂശ്യസ്ത്രീ വിവാഹം ചെയ്തിരുന്നതുകൊണ്ട് കൂശ്യസ്ത്രീ നിമിത്തവും മിര്യാമും അഹരോനും അവനു വിരോധമായി സംസാരിച്ചു. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂവോ? ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു.
യഹോവ അത് കേട്ടു. അതിന്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്ക് അറിയാം. മോശ ദൈവത്തിന്റെ ആ പ്രതിപുരുഷനായിട്ട് അവരെ കൊണ്ടുവരുമ്പോ അഹറോനും മിര്യാമും മോശയ്ക്ക് വിരോധമായി സംസാരിക്കുകയാണ്. ഈ മോശയിലൂടെ മാത്രമേ ഉള്ളൂ, ഞങ്ങളും വലിയ ഇച്ചിരി മോശമായ ആൾക്കാരൊന്നും അല്ല എന്ന് അവർ പറയുകയാണ്.
So Aaron and Miriam says that the Lord has not just spoken through Moses, he has also spoken.
അവർ തമ്മിലാണ് പറഞ്ഞതെങ്കിലും അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നു യഹോവ അത് കേട്ടു.
It's written there, the Lord heard it.
യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ അത് കേൾക്കുന്നുണ്ട്.
The Lord's those who fear the Lord speak with one another and the Lord
are we aware that Jesus is listening to what we speak? ദൈവം നമ്മൾ സംസാരിക്കുന്നതാണെങ്കിലും ദൈവം യേശു അത് കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമ്മളെ ഭയത്തിൽ മാത്രമല്ല, അത് നമ്മളെ ഒത്തിരി ധൈര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. യഹോവയുടെ സാന്നിധ്യം അല്ലെങ്കിൽ യേശുവിന്റെ സാന്നിധ്യം.
If we know that the Lord is listening to whatever we are speaking, that is something which also comforts us.
അന്നിട്ട് ദൈവം ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു.
Then God gives a certificate there into Moses in verse 3.
കാരണം അവന്റെ അധികാരത്തെ ചോദ്യം ചെയ്തപ്പോൾ, അവന്റെ മേലുള്ള അനോയിന്റിങ്ങിനെ ചോദ്യം ചെയ്തപ്പോൾ, അവന് ലഭിച്ച വെളിപാടിനെ ചോദ്യം ചെയ്തപ്പോൾ, മറ്റാരുമല്ല, വേറെ ആരുമല്ല, മിര്യാമും അഹരോനുമാണ് ചോദ്യം ചെയ്തപ്പോ, മോശ അതിനെതിരെ ഒന്നും പ്രതികരിച്ചില്ല, അവൻ വായ് തുറന്നില്ല.
When Miriam and Aaron spoke against Moses, against the authority which God has given, he didn't speak any word in reply.
ദൈവം അവന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയായിരുന്നു.
So God gives him a certificate.
മോശ എന്ന പുരുഷനോ,
Moses the man,
ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു.
He was very humble, more than any man who was on the face of the earth.
കാരണം താൻ കൂട്ടിക്കൊണ്ടുവന്ന 600,000 പുരുഷന്മാരോളമുള്ള ഇസ്രായേൽ ജനം മുഴുവൻ എന്താണ് കാളക്കുട്ടയുണ്ടാക്കി ദൈവത്തെ ആരാധിക്കുന്ന ഒരവസ്ഥയിലൊക്കെ മോശ അവരെ കണ്ടപ്പോൾ അവന് ദൈവത്തിന്റെ അവന്റെ സൗമ്യത അതുമാത്രമാണ് അവനെ പിടിച്ചു നിർത്തിയത്.
So when he saw that the people were worshipping the idols, when he came back from the mountain, Moses was the humility which Moses had, that's the one which kept him.
കാരണം അവൻ ദൈവത്തെ മുഖാമുഖം കണ്ടവനാണ്.
Because he saw God face to face.
ദൈവം പറയുന്നുണ്ട്, ഞാൻ അവനോട് ആത്മികമായി സംസാരിച്ചതാണ്.
So and he says he spoke face to face with God.
ദൈവത്തെ യഥാർത്ഥത്തിൽ കണ്ട ഒരു വ്യക്തി, ദൈവത്തിന്റെ മുമ്പിൽ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ എപ്പോഴും ആ ഹൃദയനുറക്കം ഉണ്ടായിരിക്കും. അതിന്റെ ടെസ്റ്റാണ് നമ്മെ കുറിച്ച് കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ പറയുമ്പോൾ നമ്മുടെ പ്രതികരണം എന്ന് പറയുന്നത്.
So when a person lives before God, when he sees God every time, he'll have a broken spirit. And that is what is revealed when others speak bad about them.
പുതിയ നിയമത്തിൽ നമുക്ക് ഒരു വ്യക്തിയെ കാണാം. First Timothy chapter 1 verse 12 പന്ത്രണ്ടാം വചനം.
എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസിച്ച് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു.
ഞാൻ അവനെ സ്തുതിക്കുന്നു. തിമോത്തിക്ക് തന്റെ അരുമ ശിഷ്യനായ തിമോത്തിക്ക് തന്റെ ആ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തന്റെ തന്നെ ആ ഹൃദയത്തിന്റെ അവസ്ഥ അവന് വെളിപ്പെടുത്തുകയാണ്.
So when Paul is giving instructions to Timothy, he is revealing what is in his heart.
ഞാൻ ഈ ചെയ്ത ശുശ്രൂഷകളൊക്കെ നീ എന്റെ അടുത്ത് കണ്ടതാണല്ലോ.
Maybe you might have seen all the service which I did.
അതൊന്നും ഞാൻ എന്റെ ശക്തിയിൽ ചെയ്തതല്ല.
I did not do that in my own strength.
എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു.
that the Lord who has strengthened me
enna nammude kartavu our Lord enne vishwasthan ennu enni ee shushrushik aakiyathu kondu naan avane stuthikkunnu.
I thank Jesus Christ our Lord because he considered me faithful putting me into service.
Now, I was not worthy.
Enikku
yogyatha illayirunnu.
I was not worthy
pakshe avan enne vishwasthan ennu He counted me worthy.
But he counted me worthy.
അതുകൊണ്ടാണ് താഴോട്ട് പറയുന്നത് ഞാനും മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. അതിന്റെ അടുത്ത വചനം ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ.
Verse 15 it says it is a trustworthy statement deserving full acceptance that Christ Jesus came into the world to save sinners among whom I am foremost of all.
തന്റെ ജീവിതത്തിന്റെ രക്ഷിക്കപ്പെട്ട നാളുകളിൽ പൗലോസ് പറഞ്ഞ ഒരു കാര്യമല്ല.
This is not a statement which Jesus said, the Paul said when he got saved.
തന്നിലൂടെ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ജാതികൾക്ക് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെയൊക്കെ പ്രസംഗിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഒരു ദൈവത്തിന്റെ വെളിപാടുകൾ ലഭിച്ച ഒരു വ്യക്തി ദൈവത്തിലൂടെ ദൈവം പ്രവർത്തിച്ച പ്രവൃത്തികളെല്ലാം കഴിഞ്ഞ ഒരു ഒരു മനുഷ്യനാണ് ഈ പറയുന്നത്.
This man is a person who has seen the who has got the revelation from God, who has done a lot of things for the Lord, and he's saying this statement
karanam ennodu kodulla deiva krubeyana adhvanichathu
because the grace was the one which did all
oru norukkamulla hrudayathilana deivathinte kruba pagarappedunnathu.
The grace of God is poured out into a heart which is broken and contrite.
ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യട്ടെ.
I will summarize all the things which I said.
ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്.
God is near to those who are contrite in heart.
മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു.
He saves those who are lowly in their heart.
അവരുടെ ഹൃദയത്തിൽ അവൻ ചൈതന്യം വരുത്തുന്നു.
He revives the heart of the lowly.
അവരുടെ ഹൃദയ നുറുക്കമുള്ളവരുടെ ഹൃദയത്തിൽ അവൻ മുറിവ് വെച്ച് കെട്ടുന്നു.
He binds up the broken hearted.
ആ നുറുക്കമുള്ള ഹൃദയത്തിലാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസവും ദൈവത്തോടുള്ള ആരാധനയും വെളിപ്പെടുന്നത്.
True faith and true worship is revealed only in the heart of those who are humble.
അങ്ങനെയുള്ള ഒരു വ്യക്തി എപ്പോഴും ജീവിക്കുന്നത് ദൈവത്തിന്റെ മുന്നിലായിരിക്കും, മനുഷ്യരുടെ മുമ്പിൽ ആയിരിക്കത്തില്ല.
Such a person always lives in front of God.
മനുഷ്യരുടെ വാക്കുകൾ, മനുഷ്യരുടെ പ്രവൃത്തികളൊക്കെ,
the deeds of people,
ആ വ്യക്തിയെ തളർത്തത്തില്ല.
It will not discourage that person.
ദൈവത്തിന്റെ മുമ്പിൽ താൻ ആരാണെന്നുള്ള ഒരു ബോധ്യം എപ്പോഴും ഉണ്ട്.
We need to know who we are in front of God.
അങ്ങനെയുള്ള ഒരു വ്യക്തിയിലാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസവും ആരാധനയും വെളിപ്പെടുന്നത്. മാത്രമല്ല, ആ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഒരു ക്രിസ്തുവിന്റെ അരോമ സൗരഭ്യ വാസനയായിട്ട് തീരുന്നത്.
And he such a person only becomes the true fragrance of Jesus.
ഈ സന്ദേശം ശ്രവിക്കും മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾനടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ക്രിസ്തീയ സന്ദേശങ്ങൾക്കായി YNCFellowship.com സന്ദർശിച്ചാലും